ஹலோ, ஹாய், வணக்கம். ஸோ வெல்கம் டு லைஃப் லைன் பை வெங்கா விஜய். எல்லாருக்கும் லைஃப் லைனில் புதிய எபிசோடிலேக்கு സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയ ലവ് സ്റ്റോറിയായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ കുറേ ആൾക്കാർ എന്താ പറയുക, കുറേ ആൾക്കാർ പോഡ്കാസ്റ്റ് നമുക്കിങ്ങനെ മെയിൽ അയക്കുമല്ലോ സ്റ്റോറീസ്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് വായിക്കാൻ പറ്റില്ല. ഓൾസോ ഈ വായിക്കുന്ന സ്റ്റോറീസിൽ പലതും ഞാൻ പുതിയതും പഴയതും ഒക്കെ മിക്സ് ചെയ്താണ് വായിക്കുന്നത്. പഴയതിൽ നിന്ന് പുതിയതിലോട്ടുള്ള ഓർഡറിലൊന്നുമല്ല, കാരണം റെക്കോർഡ് ചെയ്യാൻ എളുപ്പമുള്ളതൊക്കെ ആദ്യമേ റെക്കോർഡ് ചെയ്ത് വെക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ പഴയ ഒരുപാട് സ്റ്റോറീസ് വീണ്ടും പെൻഡിങ് ആണ്. ഐ എം റിയലി സോറി. നിങ്ങളുടെയൊക്കെ സ്റ്റോറീസ് എപ്പോഴെങ്കിലും ഞാൻ അയച്ചു തന്നിട്ട് ഇതുവരെയും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുകയോ മെയിലേക്കോ ഒക്കെ ചെയ്യാം. മെയിലയക്കുകയാണെങ്കിൽ മെയിലേക്ക് എൻ്റെ ഇമെയിൽ ഐ ഡി megavijay1827@gmail.com, ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐ ഡി veermax_MEGZ. അപ്പം നിങ്ങൾക്ക് പറയാം കേട്ടോ, ചേച്ചി എൻ്റെ സ്റ്റോറി ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, ഇതാണ് എൻ്റെ ഇമെയിൽ ഐ ഡി, ഞാൻ അയച്ചിട്ട് കുറച്ച് നാളായി, ഇതുവരെ വായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനത് റീചെക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്ന് എന്തായാലും പുതിയൊരു സ്റ്റോറി ആയിട്ട് ഞാൻ വരുന്നിരിക്കുകയാണ്. ഈ സ്റ്റോറി അയച്ചിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 4th. ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഹായ് ചേച്ചി, ഞാൻ ഇന്നാണ് ചേച്ചിയുടെ പോഡ്കാസ്റ്റ് കേട്ടത്. ഐ ലവ് യുവർ വോയിസ് ആൻഡ് സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ്. എനിക്ക് എൻ്റെ ലവ് സ്റ്റോറി ചേച്ചിയോട് പറയണമെന്നുണ്ട്, ചേച്ചിയുടെ സൗണ്ടിൽ കേൾക്കണമെന്നുണ്ട്. പ്ലീസ് ചേച്ചി, ഇതൊന്ന് സ്റ്റോറിയാക്കി ചെയ്യണേ. തീർച്ചയായിട്ടും ചെയ്യാമല്ലോ, കാരണം എൻ്റെ ലിസ്നേഴ്സാണ് എൻ്റെ വട്ട് സ്വത്ത്, സോ എൻ്റെ വെൽത്ത്. അപ്പം അവരുടെ സ്റ്റോറീസ് ഞാൻ പറഞ്ഞില്ല, ഇവർ ആരും പറയും. യാ, അപ്പം നമുക്ക് സ്റ്റോറി വായിക്കാം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവനെ ഫസ്റ്റ് ആയി കാണുന്നത്. ഞാൻ ഫസ്റ്റ് സംസാരിച്ചു ഫ്രണ്ട്സായതും അവനുമായിട്ടായിരുന്നു. അവൻ നല്ലൊരു ഫ്രണ്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സായി സംസാരിച്ച് നല്ല കൂട്ടായി. ഫസ്റ്റൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പിള്ളേർ പറഞ്ഞു തുടങ്ങിയായിരുന്നു ഞങ്ങളെ ഇഷ്ടത്തിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. പക്ഷേ അന്നൊക്കെ ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഒരു ഡേ അവൻ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തു. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ നല്ല റിലേഷനിലാണ്, അത് നശിപ്പിക്കേണ്ട, ലവ് ഒന്നും വേണ്ടെന്ന്. ബട്ട് അവൻ അങ്ങനെയൊന്നും വിട്ടില്ല. അവൻ പറഞ്ഞു, നിനക്കൊരു 3 മന്ത് ഞാൻ ടൈം തരാം, നീ എല്ലാം ആലോചിച്ച് പറഞ്ഞാൽ മതിയെന്ന്. അതെങ്ങനെ 3 മന്ത് എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴേ മനസ്സിലായി, ഞങ്ങൾ ഇൻ്റെ കസ്റ്റ് ആണല്ലോ, സോ ഒരുപാട് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ 3 മന്ത് ആണ് അവൻ എനിക്ക് തന്നത്. 3 മന്ത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ വന്ന് എന്നെ ഒന്നുകൂടി പ്രപ്പോസ് ആക്കി. ഞാൻ പറഞ്ഞു നോ എന്ന്. അന്ന് ന്യൂ ഇയർ ആയിരുന്നു, ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാം കേക്ക് മുറിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ വന്നതായിരുന്നു. ഞാൻ നോ പറഞ്ഞതുകൊണ്ട് അവൻ നേരത്തെ അങ്ങ് പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കാരണമാണല്ലോ അവൻ പോയിരുന്നു വിചാരിച്ചു. എനിക്ക് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ 1 അവർ എടുക്കും. സോ ഞാൻ ആ ടൈം കൊണ്ട് ആലോചിച്ച് വീട്ടിൽ വന്നിട്ട് വിളിച്ചു എസ് പറഞ്ഞു. അവൻ ഹാപ്പിയായി, ഞാനും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അങ്ങനെ ഒരു ലോങ് ടേം റിലേഷനാണ്. എന്നെ നല്ലതുപോലെ എൻ്റെ ഇഷ്ടത്തിന് എല്ലാം ചെയ്യാം. അവനും എല്ലാ എൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് അന്വേഷിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ പ്ലാനിംഗ് ഒക്കെ എപ്പോഴും സ്റ്റാർട്ടാക്കിയിരുന്നത് ഇൻ്റർകാസ്റ്റ് മാരേജിലത്താണ്. കാരണം ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയില്ലെങ്കിൽ ഒരിക്കലും ഇത് നടക്കാൻ പോകില്ല എന്ന് മനസ്സിലായി. ഒരു വലിയൊരു പ്രോബ്ലത്തിലേക്ക് ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാനും ജോലി വാങ്ങാനും ഒക്കെ തീരുമാനിച്ചു. ഞങ്ങൾ നല്ല ഹാപ്പിയായിട്ട് 3.5 ഇയേഴ്സ് സക്സസ്ഫുള്ളി റിലേഷൻ കംപ്ലീറ്റ് ആക്കി. ഇടയ്ക്ക് വഴക്കൊക്കെ ഇട്ടെങ്കിലും ഞങ്ങളതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു പോയി. ഞങ്ങൾ ഗ്രാജുവേറ്റായി. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനും പിന്നെ പാർട്ട് ടൈം ജോബിനൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങി. അവൻ ജോലിക്കുമായിപ്പോയി. അങ്ങനെ ഒരു ഡേ ഞങ്ങളെല്ലാം ഒക്കെ ആയിട്ട് അവൻ ഗൾഫിൽ പോകുന്നതിന് കുറച്ച് ഡേ മുന്നേ എന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ ഇക്ക അവനെ കണ്ടു. വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഞാൻ മെച്ചോർഡ് ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാം, വീട്ടിലധികം സീനൊന്നും ആയില്ല. അങ്ങനെ അവൻ ഞങ്ങൾക്ക് വേണ്ടി ഗൾഫിൽ പോയി. ബട്ട് അധികകാലം ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. വീട്ടിലെനിക്ക് പ്രഷർ തരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ കഴിഞ്ഞ് ഉണ്ടായി. അങ്ങനെ ഇരിക്കെ വീട്ടിൽ മാരേജ് വർക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ ഭയങ്കരമായിട്ട് റെഫ്യൂസ് ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, നിനക്കൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ഡേറ്റിനുള്ളിൽ നീ അവൻ്റെ കൂടെ വേണമെങ്കിൽ പൊക്കോ, ഇല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ചെക്കനെ കെട്ടണമെന്ന്. ഞാൻ ഫാമിലിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരുന്നില്ല. ബട്ട് ഉമ്മി അങ്ങനെ പറഞ്ഞപ്പോൾ ഐ ഫീൽ എന്തോ ഞാൻ ആരുടെ കൂടെ നിൽക്കണമെന്ന് എനിക്കറിയാത്തൊരു സിറ്റുവേഷൻ. എൻ്റെ വീട്ടുകാരെ വേണോ അതോ അവൻ വേണോ എന്നറിയാത്തൊരു സിറ്റുവേഷൻ. ഒരു ഡേ അവനെ വിളിച്ചിട്ട് നമുക്കെല്ലാം നിർത്താം, ഗ്യാസ് ലീജനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബ്രേക്കപ്പായി. ഞങ്ങൾ കുറേ കരഞ്ഞ് സംസാരിച്ചു. പക്ഷേ ഞാൻ എല്ലാ മെസ്സേജും ഇൻസ്റ്റ എല്ലാം ബ്ലോക്കാക്കി. പാവം കുറേ കഷ്ടപ്പെട്ടു എനിക്ക് വേണ്ടിയിട്ട്. എന്നിട്ടും ഞാൻ അവനെ ഓക്കെ, ഞാൻ എല്ലാം ഓവർകം ചെയ്തു. അവൻ അവൻ്റെ ജോബൊക്കെ കളഞ്ഞ് അവിടെ താമസിച്ചു, എന്നെ കണ്ട് സംസാരിച്ചു. ഓക്കെ, കളഞ്ഞ് ഇവിടെ വന്നു, എന്നോട് സംസാരിച്ചു. ഇപ്പോൾ അവൻ അവൻ്റെ ലൈഫിൽ ബിസിയാണ്, ഞാൻ എൻ്റെ ലൈഫിലും. ഇപ്പോൾ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആകാൻ പോകുന്നു, അവൻ വേറെ ജോബും ചെയ്യുന്നു. എൻ്റെ ഗ്യാസ് റിലേഷൻ ആകാൻ നല്ല ഈസിയാണ്, പക്ഷേ അതിൽ നിൽക്കണമെങ്കിൽ കുറച്ച് ചങ്കുറ്റം വേണം. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എന്ത് ഈ ഒരു സ്റ്റോറി ഭയങ്കര ഷോർട്ടാക്കിയാ പറയുന്നത്. ഐ ഹോപ്പ് യു വിൽ സീ ദിസ് സ്റ്റോറി. താങ്ക് യു. അപ്പോൾ ഇതാണ് എന്താ കുട്ടി സ്റ്റോറി. ഇതെനിക്ക് അയച്ചേക്കുന്ന ആളുടെ പേരൊന്നുമില്ല കേട്ടോ. അപ്പം എന്താ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് എന്നോട് ഇത് പറയുന്നത്. അപ്പോൾ എന്നെക്കാട്ടും എൽഡറായിട്ടുള്ള പേഴ്സണൽ ലവ് സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു ഒപ്പീനിയൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. പറഞ്ഞതുപോലെ തന്നെ ചങ്കുറ്റം വേണം എല്ലാത്തിനും, പ്രത്യേകിച്ച് ഡിഫറെൻ്റ് കാസ്റ്റും ഡിഫറെൻറ്റ് റിലീജിയനൊക്കെ ആകുമ്പോൾ കുറച്ചേറെ വേണം. കാരണം നമുക്ക് നമ്മുടെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോന്ന് പറയാൻ തുടങ്ങും. നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, തോന്നുന്ന ഉണ്ടെങ്കിൽ ദൈവം ഇത് അങ്ങനെ റിലീജിയന് പോകരുത്. കാരണം റിലീജിയൻ സ്റ്റാർട്ട് ചെയ്ത് പകുതിയായി കഴിയുമ്പോഴത്തേക്കും എന്നെ കൊണ്ടിത് പറ്റില്ല എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്ത് ഫീലാവും, അല്ലെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു റിലേഷൻ നോക്കുന്നില്ല, അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ പറ്റത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പോവുക. അല്ലാതെ മറ്റൊരു വ്യക്തിനെ എന്താ ഡിഫറെൻറ്റ് കാസ്റ്റ് ഡിഫറെൻറ്റ് റിലീജിയനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് എത്രമാത്രം ഹേർട്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് മാത്രമല്ല ഹേർട്ടാകുന്ന, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇരട്ടിയായിരിക്കാൻ വിഷമം. നിങ്ങളൊരു ചെറിയ കാര്യം റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റും ചെറിയ കാര്യം പറഞ്ഞ് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു വിഷമത്തിൻ്റെ ആഴം അത് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ അതിനുവേണ്ടി പോകരുത്. ഇത് എല്ലാവരോടും, ഈ രണ്ട് പേരോടും മാത്രമല്ല, ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. പിന്നെ ഇനി ആ കുട്ടിക്ക് നല്ലൊരു മാരേജ് കിട്ടട്ടെ, പറ്റിയാൽ ഇവർ രണ്ടൊരു ഒന്നിക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കും. ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ നല്ല ജോബൊക്കെ ആയി നല്ലൊരു വൈഫിനെ കിട്ടട്ടെ, പുള്ളിക്കാരിക്ക് നല്ല ജോബൊക്കെ ആയിട്ട് പുള്ളിക്കാരിക്കും നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടട്ടെ. എന്തായാലും നിങ്ങളെ ലൈഫിനോടെ ലൈഫ് നന്നായിട്ട് പോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോറിയായിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണും വരേക്കും. ദിസ് ഇസ് മീക സൈനിങ് ഓഫ് ഫ്രം ലൈഫ് ലൈൻ. ബൈ മീക വിജി. ബൈ ബൈ. ടേക്ക് കെയർ.